Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പ്രത്യക്ഷീകരണ മഹോത്സവത്തിൻ്റെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങൾ. ലോകം ദൈവിക പ്രഭ കണ്ടതിൻ്റെ സന്തോഷമാണ് പ്രത്യക്ഷീകരണ മഹോത്സവം വിളിച്ചോതുന്നത്. ലോകത്തിന് ദൈവിക വെളിച്ചം ലഭിച്ച ദിവസത്തെയും കാലത്തെയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങളെയും ചൂണ്ടിക്കാണിക്കുകയാണ് ഈ തിരുനാൾ. യേശയാപ്രവാചകൻ ആദ്യ വായനയിൽ പറയുന്ന കർത്താവിൻ്റെ പ്രഭ ഇതാ നമ്മുടെ മേൽ ഉദയം ചെയ്തിരിക്കുന്നു, രാജാക്കന്മാർ അവിടുത്തെ ഉദയശോഭയിലേക്ക് ഇതാ കടന്നു വരുന്നു. 100 ആണ്ടുകൾക്ക് മുൻപ് യേശയാപ്രവാചകൻ ഇത് പറയുമ്പോൾ അതിൻ്റെ പൂർത്തീകരണമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എവിടെയാണ് നമ്മുടെ ദൈവിക അന്വേഷണം? വളരെ ജൈവികവും എന്നാൽ സരളവുമായ ഇടമാകണമത്. പുൽത്തൊഴുത്തിനേക്കാൾ അതിനു പറ്റിയ മറ്റൊരു ഇടമില്ലെന്ന് പറയാം. എന്നാൽ കാലാകാലങ്ങളായി മനുഷ്യർ തിരഞ്ഞെടുത്തത് അത്തരമിടങ്ങളൊന്നും ആയിരുന്നില്ല. ഇന്നത്തെ സുവിശേഷം പറയുന്ന കിഴക്കിൻ്റെ രാജാക്കന്മാർക്ക്, ജ്ഞാനികൾക്ക് പോലും വഴിതെറ്റിപ്പോകുന്നുണ്ട്. കൊട്ടാരമായിരിക്കും ദൈവാന്വേഷണത്തിന് പറ്റിയ വഴിയിടങ്ങളായി അവർ കരുതിപ്പോയത്. അതുകൊണ്ടാണ് ആദ്യം അവർ ചെന്നത് ഹെറോദേശ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കായിരുന്നു. ആ തിരച്ചിൽ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, കുറെ കുഞ്ഞിപ്പൈതങ്ങളുടെ ജീവിതങ്ങൾ, ജീവനാളങ്ങൾ അണയ്ക്കാൻ കാരണമായില്ലേ? അവിടെ വച്ചാണ് അവർക്ക് ആ ദിവ്യനക്ഷത്രത്തെ നഷ്ടമായത്. അതുകൊണ്ട് നമുക്ക് പറയാം, കൊട്ടാരമായിരുന്നില്ല ദിശ, എന്നാൽ ഇതാണ് വഴിയും സത്യവും ജീവനും, ഇതാണ് നിങ്ങൾക്കുള്ള അടയാളം. ഒരു പുൽക്കൂട്ടിൽ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ ശിശുവിനെ നിങ്ങൾ കാണും. പുൽത്തൊട്ടിയിലെ കുഞ്ഞ് എന്തൊക്കെയാണ് നമ്മെ ഓർപ്പിക്കുന്നത്? തീർച്ചയായും സരളതയുടെ പാഠങ്ങളാണ്. നമുക്ക് ഇണങ്ങാത്ത കവചങ്ങൾ, ഉതകാത്ത കവചങ്ങൾ. ദാവീദെന്ന ഇടയ ചെറുക്കനെ സാവൂൽ രാജാവ് അണിയിച്ചെങ്കിലും അത് വേണ്ടെന്ന് വയ്ക്കാൻ ആ ഇടയ ചെറുക്കൻ കാണിച്ച ആർജവമാണ് തൻ്റെ ജീവിതത്തെ അഴകുള്ളതാക്കി മാറ്റുന്നത്. ഇത് എനിക്കുള്ളതല്ല, ഇത് എൻ്റെ ജീവിതശൈലിക്ക് ചേർന്നതല്ല, ഇണങ്ങുന്നതല്ല എന്ന് നിശ്ചയിക്കുമ്പോൾ നമ്മുടെ ജീവിതം അഴകുള്ളതായി മാറുന്നു. ഇത് എനിക്കുള്ളതല്ല എന്ന് നിശ്ചയിക്കുമ്പോൾ ഒരാളനുഭവിക്കുന്ന ആനന്ദത്തിന്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്, സന്തോഷത്തിന് അതിരുകളില്ല എന്നോർക്കണം. മറിച്ച് എനിക്കിണങ്ങാത്ത കാര്യങ്ങൾ നേടാനും അത് സൂക്ഷിക്കാനും ഒരാൾ പരിശ്രമിക്കുമ്പോൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ എത്രമാത്രമാണെന്ന് ഊഹിക്കാവുന്നതാണ്. ബോധപൂർവം ജീവിക്കാനാണ് ഒരു ആത്മീയൻ ആരണ്യത്തിലേക്ക് പിൻവാങ്ങിയത്. കാതലായത് മാത്രം അഭിമുഖീകരിക്കാനായിരുന്നു, അതിൽ നിന്ന് പഠിക്കാനും. ഭൂമിയിലെ ജീവിതം അത്ര ക്ലേശകരമല്ല, അത് സരളമായും ബോധപൂർവകമായും ജീവിക്കാൻ നമ്മെ പരിശീലിപ്പിച്ചാൽ മതി. നമ്മെ പ്രകാശിപ്പിക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തിന് കരുത്തുണ്ട്. ധാരാളം പേരെ അത് പ്രകാശിപ്പിച്ചിട്ടുമുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അതിൽ ഒരാളാണെന്ന് കൂടെ ഓർക്കണം. ലളിതം എന്ന പദത്തിന് സൗന്ദര്യമുള്ളത് എന്നുകൂടെ ശബ്ദധാരാവലിയിൽ അർത്ഥമുണ്ട്. അതിനാൽ ജീവിതത്തിൻ്റെ ലാവണ്യശാസ്ത്രമാണ് സുവിശേഷമെന്നും നാം അറിയേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഒരാളുടെ അഴകിലേക്കുള്ള യാത്ര ആരംഭിക്കേണ്ടത് ലാളിത്യങ്ങളെ തിരികെ പിടിച്ചുകൊണ്ടാണ്. പുൽക്കൂട് മന്ത്രിക്കുന്നത് ഇതാണ്. നോക്കൂ, ഇതാ നിറയെ കതിർമണികളുള്ള പാടത്ത് നിന്ന് ഒരു കതിർമണി മാത്രം കൊത്തിയെടുത്ത് കിളി പറന്നുയരുന്നു. ആകാശപ്പറവകൾക്കുള്ള വാഴ്ത്താണല്ലോ സുവിശേഷം. അതിനാൽ വിഭവങ്ങളോട് മാത്രമല്ല, ലളിതമായതിനെ വൈകാരികതയുടെ മമതയെന്ന് പറയാൻ കരുത്തു വേണം നമുക്ക്, കരുതൽ വേണം നമുക്ക്. ഈ കരുതൽ മതി, ആ സ്നേഹം മതി, ഈ ശ്രദ്ധ മതി എന്നൊക്കെ നിശ്ചയിക്കുന്നിടത്താണ് ഒരാളുടെ ആന്തരിക ആകാശം വികാസം തേടുന്നത്. പുലരുതൊട്ട് അന്തി വരെ ഓടിത്തീർക്കാവുന്ന ദൂരം നമുക്കുള്ളത് തന്നെയാവാം. എന്നാൽ തളർന്നു വീഴുമ്പോൾ നമുക്ക് അവകാശപ്പെട്ട കൃത്യമായ അളവ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതാ ജന്മം നിശ്ചയിച്ചതാണ്. അത് ഏതായാലും അവസാനം 6 അടി മണ്ണിലും അധികമാകില്ല. എല്ലാ മേഖലകളിലും ലളിത ജീവിതത്തിലേക്കുള്ള ദീപ്തമായ ക്ഷണങ്ങളുണ്ട്. കലയിലും രാഷ്ട്രത്തിലുമൊക്കെ അതിൻ്റെ അടയാളങ്ങളുമുണ്ട്. ഡീലെ മെത്രാൻ 60 മുറികളുള്ള അരമന സ്വന്തമാക്കി ഒരു കുടുംബസ്വത്ത്.
എന്നിട്ടത് രോഗികൾക്കായി തുറന്നുകൊടുത്ത മെത്രാൻ അദ്ദേഹം രോഗികളുടെ കുടുസുമുറിയിൽ ഒതുങ്ങിപ്പാർത്തു. പാവങ്ങളെന്ന വിഖ്യാതമായ നോവലിൻ്റെ പൊരുളാണ് ഈ മെത്രാൻ്റെ, ഡീലെ മെത്രാൻ്റെ ജീവിതം.
അതുപോലെ വത്തിക്കാനിലെ വിസ്തൃതമായ അപ്പസ്തോലികാരമന ഉപേക്ഷിച്ചാണ് താഴെ ലളിതമായ ഫ്ലാറ്റിൽ സാന്താമാർത്തയിൽ പാപ ഫ്രാൻസിസ് താമസമുറപ്പിച്ചത്. മാതൃകയാക്കാവുന്ന സുവിശേഷ ലാളിത്യമാണിത്. എന്നിട്ട് പാപ്പ ഫ്രാൻസിസ് സകലർക്കുമായി അതിരുകൾ തുറന്നുകൊടുക്കാൻ രാഷ്ട്രങ്ങളോടാവശ്യപ്പെടുന്നു ഇന്ന്. പിന്നെ തൻ്റെ തന്നെ അപ്പസ്തോലിക യാത്രകൾ അതിരുകൾ തേടിയുള്ളതാണ്. മാനുഷിക യാതനകളുടെ വേദിയിലേക്കാണത്. മൗലികമായി പാവങ്ങളുടെ പക്ഷം ചേരുന്ന യാത്രകളുമാണിത്. അപ്പോൾ ലാളിത്യം എന്ന് പറയുന്നത് ഒരു ജീവിത സമീപനമാണ്. കുറച്ച് കാര്യങ്ങളിൽ ജീവിതത്തെ പരിമിതപ്പെടുത്തുക എന്ന് മാത്രമല്ല, അതിൻ്റെ സാരം നേർരേഖയിലെല്ലാം കാണാൻ കഴിയുക എന്നുമാണ് അതിൻ്റെ പൊരുൾ. അതിൻ്റെ ഫലമോ, അത് വിരിയിക്കുന്ന പരിമളമുള്ള സംതൃപ്തിയുടെ പുഷ്പമാണ്, സംതൃപ്തിയുടെ ജീവിതമാണ്. കിളികളെ ഒന്ന് നിരീക്ഷിക്കാമോ? എന്ത് സംതൃപ്തിയിലും നിറവിലുമാണ് അവർ ഭക്ഷണം കൊത്തിയെടുക്കുന്നത്. എന്നാൽ മനുഷ്യർ നാം എന്തുകൊണ്ടാണ് അസംതൃപ്തരായി മാറിയത്? ഒരു കിളിയും ഉണ്ടുപോകുമ്പോൾ മരത്തോട് പിണങ്ങുന്നില്ല. എന്നാൽ നാമോ? പുഞ്ചിരിയോടെ ആരംഭിച്ച വർത്തമാനവും സ്നേഹബന്ധവുമായിരുന്നു. പെട്ടെന്ന് ഹൃദയങ്ങൾ കടുത്തു, ഹൃദയങ്ങൾ അകന്നു. ശാരീരിക ഭാഷയും സംസാര രീതിയും കാണക്കാണെ കടുത്തു. സ്നേഹം വെറുപ്പായി. അസംതൃപ്തിയുടെ പെരുമാറ്റങ്ങൾ ആത്മവഞ്ചനയുടെയും നന്ദികേടിൻ്റെയും എത്രയെത്ര കഥകളാണ് അനുദിനം നാം കേൾക്കുന്നത്. അതിനാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ നിന്നും നാം വായിച്ചെടുക്കേണ്ട ഒരു പ്രധാന പാഠം തൃപ്തിയുടേതാണ്, സംതൃപ്തിയുടേതാണ്. ഒന്നോർത്താൽ എത്രയേറെ പരാതികൾക്കിടമുള്ള രാവിലേക്കാണ്, പ്രഭാതത്തിലേക്കാണ് അവൻ ക്രിസ്തു പിറന്നു വീണത്. സത്രങ്ങൾ പോലും പുറത്തു നിർത്തിയ ജീവിതം, എന്നിട്ടും ഒരു പുൽക്കൂട് എത്ര പെട്ടെന്നാണ് ഹൃദ്യമായ ഇടമായി മാറിയത്. നാൽക്കാലികൾ, ഇടയന്മാർ, മാലാഖമാർ, നക്ഷത്രങ്ങൾ, പൂജരാജാക്കൾ ഒക്കെ ചേർന്ന് ഒരു തൊഴുത്തിനെ അനുപമമായ പ്രസാദമുള്ള ഇടമാക്കി മാറ്റിയിരിക്കുന്നു. പിന്നീട് വളർന്നു വലുതായപ്പോഴും അയാൾ സംതൃപ്തനായിരുന്നു, സംതൃപ്തിയിലായിരുന്നു. മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു. പോരായ്മകളുണ്ടായിട്ടും ശിഷ്യരെ ഓർത്ത് ദൈവത്തെ അവിടുന്ന് വാഴ്ത്തി പിതാവേ എന്ന് വിളിച്ചു. അങ്ങനെയാണ് പഠിപ്പിച്ചത്. പരിമിതമായ സാഹചര്യങ്ങളിലും അഗാധമായ സ്വസ്ഥത നിലനിർത്തി. ആരംഭിച്ചതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്താതെ കടന്നുപോയപ്പോഴും സംതൃപ്തിയുടെ വാക്കുകളോടെ കടന്നുപോയി. കാറ്റിലും കോളിലും ഉലയുന്ന ഒരു വഞ്ചിയുടെ അമരത്ത് അവിടുന്ന് ഗാഠനിദ്രയിൽ അമർന്നെന്നോർക്കണം. ആരംഭിച്ചതൊന്നും ലക്ഷ്യത്തിലെത്തിക്കാതെ 33 വയസ്സിൽ കടന്നുപോകേണ്ടി വന്നപ്പോൾ ഉച്ചരിച്ചത് ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും തൃപ്തമായ ജീവിതത്തിൻ്റെ ഭരതവാക്യം പോലെ നമുക്ക് അനുഭവപ്പെടും. അവസാനം മരിക്കുമ്പോൾ ഇതാ സംതൃപ്തിയുടെ വാക്കുകൾ, എല്ലാം പൂർത്തിയായി. അങ്ങനെ തൃപ്തിയിൽ ജീവിക്കുകയും സംതൃപ്തിയിൽ കടന്നു പോകുകയും ചെയ്യുന്ന പച്ചയായൊരു മനുഷ്യൻ ക്രിസ്തു, പുൽക്കൂട്ടിൽ ജാതനായവൻ. തർക്കമില്ലാത്ത വിധത്തിൽ ഇത്രയും ലളിതമായി ജീവിച്ച മറ്റൊരാളുണ്ടാവില്ല. പുൽത്തൊട്ടിയിലെ ജനനം, 12 നാടോടി ജീവിതം, പിന്നെ സുദീർഘമായ മരയാശാരിയുടെ ജീവിതം, മേൽക്കൂരയില്ലാത്ത നിദ്ര, അനുഭവിച്ച പട്ടിണിയൊക്കെ കൂടി ആ ജീവിതത്തെ മൂർച്ചയുള്ളതാക്കി സൂക്ഷിച്ചു. അതുപോലെ 40 പട്ടിണി കിടന്നതുപോലും മതപരമായൊരു സുഹൃദത്തിൻ്റെ ആചാരമൊന്നും ആയിരുന്നില്ല, മറിച്ച് പട്ടിണി കിടക്കാനുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായിരുന്നിരിക്കണം. മനുഷ്യർക്കും ഭൂമിക്കും വേണ്ടി ജീവിക്കുന്നവർ നന്നായിട്ട് പട്ടിണി കിടക്കാൻ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഏറ്റവും ചെറിയ വിശപ്പുകളിൽ പോലും കല്ലുകളെ അപ്പമാക്കി തങ്ങളുടെ നിയോഗത്തിൽ നിന്ന് പാളിപ്പോകും. ജീവിതത്തെ ഒരു ദീർഘമായ യാത്രയായി എണ്ണി വടിയോ ചെരുപ്പോ രണ്ടുടുപ്പോ ഭാണ്ഡമോ നാണയമോ ഇല്ലാതെ വ്യാപരിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആരംഭം ജ്ഞാനസ്നാനത്തെക്കുറിച്ച് ഒന്ന് അനുസ്മരിക്കുക. കൈക്കുഞ്ഞായിരുന്നപ്പോൾ ശിരസിൽ തീർത്ഥം തളിച്ചതിന് ശേഷം കയ്യിലൊരു തിരി മാതാപിതാക്കളും ജ്ഞാനസ്നാനപിതാക്കളും പിന്നെ കാർമ്മികനും ചേർന്ന് പിടിച്ചു നൽകുന്നു. മകനെ മകളെ, ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കുക. നീ ക്രിസ്തുവിൽ പ്രകാശിതനാണ്, പ്രകാശിതയാണ്. ഇത് നിന്റെ വിശ്വാസത്തിൻ്റെ വിളക്കാണ്. മരണം വരെ ഇത് അണഞ്ഞു പോകാതെ പൊലിയാതെ കാത്തുസൂക്ഷിച്ച് നീ നിത്യഭാഗ്യത്തിന് അർഹനാകുക, അർഹയാകുക. സ്നേഹത്തിൻ്റെ വിളക്കാണിത്, മരണം വരെ പൊലിയാതെ കാത്തുസൂക്ഷിക്കുക. പ്രത്യക്ഷീകരണം ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൻ്റെ മഹോത്സവമാണ്. ക്രിസ്തു വെളിച്ചം ലോകത്തിന് ദൃശ്യമായ മഹോത്സവമാണിത്. ലോകത്തെ ക്രിസ്തു വെളിച്ചത്താൽ ഇന്ന് പ്രശോഭിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകത്ത് നന്മയും സ്നേഹവും സമാധാനവും, നന്മയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൂടുതൽ പ്രകാശം വളരട്ടെ, തെളിയട്ടെ, തെളിഞ്ഞ് പ്രശോഭിക്കട്ടെ. ഈ ഗാനം ആലപിച്ചത് ജെറി അമൽദേവും സെലിനും സംഘവുമാണ്. രചന ഹരിപ്പാട് രാജേന്ദ്രൻ, പിന്നെ സംഗീതം ജെറി അമൽദേവ്.
പൊൽത്താരം പോലെ പൂം പൈതൽ മുന്നിൽ പരാഗെ ശാന്തി തൂകുന്നു. പൊൽത്താരം പോലെ പൂം പൈതൽ മുന്നിൽ പരാഗെ ശാന്തി തൂകുന്നു. കൈവല്യം പൂത്തിടും നേത്രങ്ങൾ തോറും, കൈവല്യം പൂത്തിടും നേത്രങ്ങൾ തോറും, കാണുന്നു സ്വർഗത്തിൻ സന്തോഷം നേരിൽ, കാണുന്നു സ്വർഗത്തിൻ സന്തോഷം നേരിൽ. വന്നിടാം നാമൊന്നായി ആരാധിച്ചിടാൻ, തന്നിടാൻ സ്നേഹത്തിൻ പൂത്താലം കയ്യിൽ, തന്നിടാം സ്നേഹത്തിൻ പൂത്താലം കയ്യിൽ. കുളിരാർന്നിടും പുൽക്കൂട്ടിലായി ശ്രീ യേശു ഭൂജാതൻ, സ്നേഹാംശു തൂകും പാലകൻ പിന്നാളുമാരാധ്യൻ.
മഞ്ഞുപൊഴിക്കും കണ്ണുമിഴിക്കും കഞ്ഞിനിലാവിൽ
ഇവരും
ദൂതരോടൊപ്പം ഏറ്റമടുപ്പം ചേർന്നുവണങ്ങ.
നിങ്ങളിതുവരെ ശ്രവിച്ചത് പ്രത്യക്ഷീകരണ മഹോത്സവത്തിൽ ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ്. ഇതിലെ ചിന്തകൾക്ക് ബോബി ജോസ് കട്ടിക്കാട്, കപ്പൂച്ചിനോട് കടപ്പാട്.